2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കൃഷി മത്സ്യബന്ധന മേഖലകൾക്ക് പുതിയ കരുത്ത്. ഡോക്ടർ ടി പി സേതുമാധവൻ എഴുതുന്നു. ഇന്ന് പ്രാബല്യത്തിൽ ആകുന്ന ജി എസ് ടി പരിഷ്കരണം കാർഷിക അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉൽപാദന ചെലവ് കുറയ്ക്കാനും ഉൽപ്പന്നങ്ങൾക്ക് സുസ്ഥിര വിപണി ഉറപ്പുവരുത്താനും സഹായിക്കും. രാജ്യത്ത് 2017 ഏകീകരിച്ച് ചരക്കു സേവന നികുതി പ്രാബല്യത്തിൽ വന്നത് നികുതി സമ്പ്രദായത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നികുതികൾ ഏകീകരിച്ച് ഒരു പൊതുവായ രീതിയിലാക്കിയത് വ്യാപാരവും വാണിജ്യവും സുഗമമാക്കുന്നതിനായിരുന്നു. എന്നാൽ ജി എസ് ടി യുക്തിവൽക്കരണ പ്രക്രിയ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവ്യവസായം, മത്സ്യബന്ധനം തുടങ്ങിയ പ്രാഥമിക മേഖലകളിൽ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുമെന്നതും അതിൻ്റെ അനന്തരഫലം എന്തൊക്കെയെന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നു. വിത്തുകൾ, രാസവളം, കീടനാശിനി, കാർഷിക യന്ത്രങ്ങൾ തുടങ്ങി പല ഇൻപുട്ടുകൾക്കും ജി എസ് ടി ബാധകമാണ്. എന്നാൽ പലപ്പോഴും 0 മുതൽ 5% കുറഞ്ഞ നിരക്കിൽ മാത്രമാണ് ഇവയ്ക്ക് നികുതി ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇൻപുട്ടുകൾക്ക് ഏകീകൃത നികുതി നിരക്ക് നടപ്പാക്കുമ്പോൾ ചില മേഖലകളിൽ ചെലവ് കൂട്ടാനും മറ്റ് ചിലയിടത്ത് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, വിത്തുകൾക്കും കാർഷിക യന്ത്രങ്ങൾക്കും നികുതി ഒഴിവാക്കിയാൽ ഉൽപ്പാദന ചെലവ് കുറയും, സപ്ലൈ ചെയിൻ എളുപ്പത്തിലാകും. മുമ്പ് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എൻട്രി ടാക്സ്, ഓക്ട്രോയി തുടങ്ങിയ തടസ്സങ്ങൾ നീക്കം ചെയ്തതിലൂടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് വേഗത്തിലാകും. കർഷകർ നേരിട്ട് ജി എസ് ടി അടയ്ക്കുന്നില്ലെങ്കിലും ഇടനിലക്കാരിലൂടെ വരുന്ന ചെലവ് വർധന അവരെ പരോക്ഷമായി ബാധിക്കുന്നു. പാൽ, മുട്ട, മാംസം തുടങ്ങി അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾക്ക് ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പശുവിനുള്ള തീറ്റ, മൃഗസംരക്ഷണ ഉപകരണങ്ങൾ, വെറ്ററിനറി മരുന്നുകൾ തുടങ്ങിയവയ്ക്ക് 5% വരെ നികുതി ബാധകമാണ്. വെണ്ണ, നെയ്, മറ്റ് ക്ഷീരോൽപ്പന്നങ്ങൾ, കോഴിത്തീറ്റ തുടങ്ങിയവയുടെ ജി എസ് ടി നിരക്ക് 12%-5% കുറച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്നും പാലും പാലുൽപ്പന്നങ്ങളും അടുത്ത കാലത്തായി യു എസിലേക്ക് കയറ്റുമതി ചെയ്തു വരുന്നു. എന്നാൽ ട്രംപിൻ്റെ അധിക തീരുവ പാലുൽപ്പന്ന കയറ്റുമതിയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജി എസ് ടി തീരുവ കുറച്ചത് ഇത് മേഖല മറികടക്കാൻ ഏറെ സഹായിക്കും. പാൽ ഉൽപ്പാദന ചെലവ് കുറച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ ലഭ്യമാക്കുന്നതോടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനും ക്ഷീരമേഖല കൂടുതൽ ലാഭകരമാക്കാനും സാധിക്കും. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം കോൾഡ് ചെയിൻ പ്രോജക്റ്റിലൂടെ സംസ്കരണത്തിന് 10 കോടി രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. തീറ്റയുടെ വിലയിൽ ചെറിയ വർധനയുണ്ടായാൽ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ചെലവിൽ നേരിട്ടുള്ള വർധനയുണ്ടാകും. യുക്തിവൽക്കരണം വഴി തീറ്റ, മരുന്നുകൾ, യന്ത്രങ്ങൾ എന്നിവയ്ക്ക് കുറഞ്ഞ നിരക്ക് നടപ്പാക്കുന്നതിലൂടെ ഉൽപ്പാദന ചെലവ് കുറച്ച് പാൽ ഉൽപ്പാദനം ലാഭകരമാക്കാൻ സാധിക്കും. സംഘടിത അസംഘടിത മേഖലകൾക്ക് സമാനമായ നികുതി സംവിധാനം നിലവിൽ വരുന്നത് വിപണിയിൽ സുതാര്യത ഉറപ്പാക്കും. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ജി എസ് ടി ബാധകമാക്കുന്ന മേഖലകൾ പ്രധാനമായും മത്സ്യബന്ധന ഉപകരണങ്ങൾ, വലകൾ, ബോട്ടുകളുടെ സ്പെയർ പാർട്സ്, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ എന്നിവയാണ്. ഇവയുടെ ജി എസ് ടിയിൽ വരുത്തിയ ഏകീകരണം ഗുണകരമാകും. ഇന്ധനത്തിന് ജി എസ് ടി ബാധകമല്ലെങ്കിൽ മറ്റ് ഇൻപുട്ടുകൾക്ക് നികുതി ബാധകമായതിനാൽ മത്സ്യബന്ധന ചെലവിൽ ചെറിയ വർധന വരും. രാജ്യാന്തര കയറ്റുമതികൾക്ക് ജി എസ് ടി തിരിച്ചുപിടിക്കൽ ലഭിക്കുന്നതിനാൽ മത്സ്യ കയറ്റുമതിക്കാർക്ക് നേട്ടം കൈവരിക്കാം. മത്സ്യവിപണി സുസ്ഥിരത കൈവരിക്കുകയും ചെയ്യാം. ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്കിടയിലെ വില വ്യത്യാസം കുറയ്ക്കുകയും വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സർക്കാർ നൽകുന്ന കാർഷിക സബ്സിഡികൾ സുതാര്യമായി നടപ്പാക്കാൻ ജി എസ് ടി ഡാറ്റ സഹായിക്കും. കൃഷി, പശുപാലനം, മത്സ്യബന്ധനം എന്നിവയിൽ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയ്ക്കും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ആധാരമായ മേഖലകളാണ്. അതിനാൽ ജി എസ് ടി യുക്തിവൽക്കരണത്തിൽ ഇവയുടെ പ്രത്യേകത പരിഗണിച്ച് കുറഞ്ഞ നികുതി നിരക്കുകൾ ഏർപ്പെടുത്തുന്നത് ഉൽപ്പാദകർക്കും ഗുണകരമാകും. സമ്പദ് വ്യവസ്ഥയെ ഏകോപിപ്പിക്കുകയും വിപണി സുഗമമാക്കുകയും ചെയ്യുന്ന പരിഷ്കരണമാണ് ഇപ്പോഴത്തേതെങ്കിലും കൃഷി, പശുപരിപാലനം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് സാമൂഹ്യ സുരക്ഷാ പ്രാധാന്യമുള്ളതിനാൽ അവയ്ക്ക് അനുകൂലമായ രീതിയിൽ നികുതി ക്രമീകരണം നിർബന്ധമാണ്. അത് നടപ്പിലാക്കുമ്പോൾ ഗ്രാമവികസനം, ഭക്ഷ്യസുരക്ഷ, തൊഴിൽ സ്ഥിരത എന്നിവയ്ക്ക് സുസ്ഥിര ഭാവി ഉറപ്പാക്കാനാകും. വെറ്ററിനറി സർവകലാശാല മുൻ ഡയറക്ടറും ഗ്രാൻഡ് ടോറിൻടൺ ഭാരതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുമാണ് ലേഖകൻ.